2020 ഓഗസ്റ്റ് 16 ഞായർ, വാരാന്ത്യ കൗമുദി ഒന്നാം പേജിൽ നിന്ന്. മൂന്നാറിന്റെ ലയങ്ങൾ സേതുരാമന്റെയും 60 പേരുടെ ജീവൻ കവർന്നെടുത്ത മരണത്തിന്റെ താഴ്വരയായ ഇടുക്കി മൂന്നാർ തേയിലത്തോട്ടങ്ങളോട് ചേർന്ന ജീവിത ദുരിതങ്ങളോട് ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ് IPS ഓഫീസറായി മാറിയ കണ്ണൂർ റേഞ്ച് DIG കെ സേതുരാമന്റെ പൊള്ളിക്കുന്ന അനുഭവങ്ങളിലേക്ക്. ഫീച്ചർ തയ്യാറാക്കിയത് OC മോഹൻരാജ്. സന്തോഷങ്ങളും നൊമ്പരങ്ങളും ഒരുമിച്ച് പങ്കുവച്ചവർ, ഒരേ കൂരയ്ക്ക് കീഴിൽ താങ്ങും തണലുമായി മതിലുകളില്ലാതെ ഒരേ മനസ്സോടെ തലചായ്ച്ചവർ, കൈമേ ചേർന്ന് പരസ്പരം പുണർന്ന് വെള്ളക്കച്ച പുതച്ച് അവർ യാത്രയാകുമ്പോൾ വടക്കേ അറ്റത്ത് കണ്ണൂരിൽ നടുക്കുന്ന ഓർമ്മകളുമായി കഴിയുന്ന ഒരാളുണ്ട്. 60 പേരുടെ മരണത്തിനിടയാക്കിയ ഇടുക്കി മൂന്നാർ രാജമല പെട്ടിമുടിയും കണ്ണൂരും തമ്മിൽ എന്താണ് ബന്ധമെന്ന ചോദ്യത്തിന് കണ്ണൂർ റേഞ്ച് DIG കെ സേതുരാമൻ ഉത്തരം തരും. ഇടുക്കിയിലെ പ്രധാന നഗരങ്ങൾ പിറക്കുന്നതിനു മുമ്പ് പെട്ടിമുടിയുണ്ട്. ആകാശമുട്ടുന്ന കൂറ്റൻ കെട്ടിടങ്ങളും മണിമാളികകളുമായി നഗരങ്ങൾ അതിവേഗം വളർന്നെങ്കിലും പെട്ടിമുടിയിലെ ദുരിതം കൊടുമുടിയോളമാണ്. ഇപ്പോഴും തകരഷീറ്റിനുള്ളിൽ തന്നെയാണ് ഇവരുടെ ജീവിതം. അതിരാവിലെ മുതൽ വൈകുവോളം കൊളുന്തെടുക്കുന്ന തൊഴിലാളിയുടെ ദിവസക്കൂലി 600 രൂപയായി ഉയർത്തണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പതിറ്റാണ്ടുകളായി പറയുന്ന വിഷയങ്ങൾക്ക് ഇനിയും പരിഹാരമായില്ല. അടച്ചുറപ്പുള്ള വീടുണ്ടാക്കാൻ പോലും അവർക്ക് നിവൃത്തിയില്ല. 300 രൂപയിൽ താഴെ മാത്രമാണ് ഇപ്പോഴും കൂലി. ലയങ്ങൾ പൊളിഞ്ഞു വീണ് തുടങ്ങിയിട്ടും പുതിയവ നിർമ്മിക്കുന്നതിനുള്ള കാര്യമായ നടപടി ചില കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമില്ല. തേയില തൊഴിലാളികൾ ഒന്നിച്ചു പാർക്കുന്ന രാജമലയിലേതുപോലുള്ള പെരിയവരയിലെ ലയങ്ങളിൽ നിന്ന് കണ്ണൂർ റേഞ്ച് DIG പദവിയിലേക്കുള്ള സേതുരാമന്റെ സഞ്ചാരം അത്യധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും നാഴികക്കല്ലുകൾ താണ്ടിയായിരുന്നു. ലയങ്ങളിലെ ജീവിതം എന്നും അങ്ങനെയായിരുന്നു. 10 മുറികളും 10 കുടുംബങ്ങളുമാണെങ്കിലും അവർ എന്നും ഒന്നിച്ചാണ്. അയൽപ്പക്കത്തെ ആഘോഷങ്ങൾ തങ്ങളുടേതാണെന്ന് കരുതി പങ്കുചേരും. സങ്കടങ്ങളിൽ തണലേകും. കണ്ണൂർ DIG മൂന്നാറിലെ ലയങ്ങളിൽ എന്ത് കാര്യം എന്നറിയണമെങ്കിൽ 50 വർഷം പിറകിലേക്ക് സഞ്ചരിക്കണം. ജീവിതങ്ങളുടെ ദുരിതക്കൂട്. മൂന്നാർ ചോലമല ഡിവിഷനിലെ പെരിയവരൈ എസ്റ്റേറ്റിലെ തേയിലക്കൊളുന്ത് നുള്ളുന്ന തൊഴിലാളികളാണ് കറുപ്പയ്യയും സുബ്ബമ്മാളും. കറുപ്പയ്യയ്ക്ക് 4ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം. സുബ്ബമ്മാൾ പള്ളിക്കുടത്തിലേ പോയില്ല. ഇവരുടെ മൂത്ത മകനായ സേതുരാമന്റെ മനസ്സ് നിറയെ ചെറുപ്പം മുതലേ അക്ഷരങ്ങളായിരുന്നു. കൊളുന്തുന്നുള്ളുന്ന തൊഴിലാളി ജീവിതങ്ങളുടെ ദുരിതക്കൂടാണ് ഓരോ എസ്റ്റേറ്റിലെയവും. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ തകർന്നടിയുന്ന, കണ്ടാൽ ശ്വാസമുട്ടുന്ന ലയങ്ങളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് പുറം ലോകം അറിയാറില്ല. ഇപ്പോൾ ഈ വൻ ദുരന്തം നടന്നതുകൊണ്ട് മാത്രമാണ് ലയത്തിന് പുറത്തേക്ക് ഇവിടുത്തെ ജീവിതം വാർത്തയായത്. പേരിന് 2 മുറികൾ മാത്രമുള്ളതായിരുന്നു സേതുരാമൻ താമസിച്ച ലേയവും. നിന്ന് തിരിയാനിടമില്ല. 1-2 മുറികളിലായി കൂട്ടുകുടുംബങ്ങൾ, 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന രക്ഷിതാക്കൾ. ചോലമലയിലെ ഏകാധ്യാപക വിദ്യാലയത്തിലാണ് ചെറിയ ക്ലാസ്സിൽ സേതുരാമനെ പറഞ്ഞയച്ചത്. 7 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിലെത്താൻ. 2 ക്ലാസ് മുറികളും 1 അധ്യാപകനും. പഠനം തമിഴിൽ. പല ക്ലാസ്സിലെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കും. പാഠപുസ്തകവും പെൻസിലുമില്ല. പഠനോപകരണം എന്ന് പറയാൻ ഒരു സ്ലേറ്റ് മാത്രം. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സേതുരാമൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. 5ാം ക്ലാസ്സിൽ മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിൽ ചേർന്നു. എസ്റ്റേറ്റ് മുതലാളി നൽകുന്ന കൂലി മാത്രമാണ് ജീവന്റെ ചക്രം. കൊളുന്തുനുള്ളി എത്തുന്ന അച്ഛനും അമ്മയ്ക്കും തേയിലയുടെ മണമായിരിക്കും. ഗേൾസ് സ്കൂൾ ആയതിനാൽ 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടികൾക്ക് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ തുടർ പഠനം സാധ്യമല്ല. എങ്ങോട്ട് പോകണമെന്നായി ചിന്ത. എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന വാശി മാത്രമായിരുന്നു ആ 12-കാരന്റെ മനസ്സ് നിറയെ. സേതുരാമന്റെ പഠിക്കാനുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ മാതാപിതാക്കളും മുത്തശ്ശനും വീട്ടുകാരും എസ്റ്റേറ്റിലെ മറ്റ് താമസക്കാരും സേതുരാമന് നൽകിയ പിന്തുണയും പ്രാർത്ഥനയും വാനോളമായിരുന്നു. എല്ലാവരും ചേർന്ന് സൈനിക് സ്കൂളിൽ പ്രവേശന പരീക്ഷ എഴുതാൻ നിർബന്ധിച്ചു. ലയത്തിൽ സന്തോഷം നിറഞ്ഞ മുഹൂർത്തമായിരുന്നു അത്. മാതാപിതാക്കളുടെയും അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും പ്രാർത്ഥനയും അധ്യാപകരുടെ പ്രോത്സാഹനവും കൂടിയായപ്പോൾ പ്രവേശന പരീക്ഷയിൽ വിജയം സേതുരാമൻ തേടിയെത്തി. തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടി സൈനിക് സ്കൂളിൽ സേതുരാമന് പ്രവേശനം കിട്ടി. തേയിലക്കൊളുന്തുകളുടെ തഴമ്പ് പേർന്ന കൈകൾ തലയിൽ വച്ച് കറുപ്പയ്യയും സുബ്ബമ്മാളും മകനെ അനുഗ്രഹിച്ചു. വിജയത്തിലേക്കുള്ള ചുവടുകൾ. ചോർന്നൊലിക്കുന്ന കൂരയിൽ നിന്ന് സൈനിക് സ്കൂളിന്റെ പടവുകൾ കയറുമ്പോൾ മനസ്സിൽ കണക്കുകൂട്ടി. മഴയെന്ന് അലറി തിമിർത്തു പെയ്താൽ വെള്ളം കയറുന്ന ലയത്തിൽ നിന്ന് മോചനം വേണം. അതായിരുന്നു മനസ്സ് നിറയെ. പഠിച്ച് വലിയ ആളായി അച്ഛനെയും അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് നിർത്തി അടച്ചുറപ്പുള്ള വീട്ടിൽ ജീവിക്കണം. തുടർന്ന് +2 വിഭാഗത്തിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് ഉന്നത വിജയം നേടിയെങ്കിലും ബിരുദത്തിന് സാമ്പത്തിക ശാസ്ത്രം എടുത്ത് പഠിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തെക്കാളും വഴങ്ങുന്നത് രസതന്ത്രമാണെന്ന ചിലരുടെ നിർദ്ദേശങ്ങൾ സേതുരാമന്റെ പഠനത്തിന് രസച്ചരട് മുറിച്ചു. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി തിരുവനന്തപുരം മാർവാനിയസ് കോളേജിൽ BSc രസതന്ത്രത്തിന് ചേർന്നു. എന്നാൽ രസതന്ത്രം തന്റെ തട്ടകമല്ലെന്ന് സേതുരാമൻ അധികം വൈകാതെ തിരിച്ചറിഞ്ഞു. രണ്ടാം വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് ചേർന്നു. സ്വയം പഠിച്ച് അവിടെ നിന്ന് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദവും എടുത്തു. പിന്നീട് ഓരോ ചുവടുകളും വിജയത്തിന്റേതായി. തുടർന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ ഗവേഷണത്തിനും ചേർന്നു. താൻ കൂടി ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ ജീവിതം തന്നെയായിരുന്നു വിഷയം. ജനകീയ ആസൂത്രണത്തിൽ ആദിവാസികളുടെ പങ്ക്, സ്വന്തം ജീവിതം കൊണ്ടെഴുതിയ ഗവേഷണ പ്രബന്ധം, ആദിവാസി ജീവിതത്തിന്റെ പരിച്ഛേദം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സിവിൽ സർവീസ് മോഹവുമായി അലഞ്ഞു. മാതാപിതാക്കളും വീട്ടുകാരും ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് സേതുരാമന്റെ പഠനത്തിന് വേണ്ടി നീക്കിവയ്ക്കുകയായിരുന്നു. കമ്പനി ഉടമകളും മറ്റ് എസ്റ്റേറ്റ് തൊഴിലാളികളും എല്ലാം പ്രോത്സാഹനവുമായി കൂടെ നിന്നു. തിരുവനന്തപുരത്ത് ചില സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളിലും മറ്റും ക്ലാസ് എടുത്ത് കിട്ടുന്നത് പോക്കറ്റ് മണിയായി. ലൈബ്രറികളിലും മറ്റും പോയിരുന്നാണ് ഗവേഷണ പ്രബന്ധത്തിനുള്ള ഒരുക്കം നടത്തിയത്. MPhil കഴിഞ്ഞതോടെ മറ്റൊരു മോഹമുദിച്ചു, സിവിൽ സർവീസ് നേടണം. സിവിൽ സർവീസ് അക്കാദമികളിൽ നിന്ന് പരിശീലനം നേടി. അപ്പോഴും എത്ര പണം വേണമെങ്കിലും തരാൻ നല്ലവരായ വീട്ടുകാരും ലയത്തിലെ താമസക്കാരും തയ്യാറായി. വീറും വാശിയും നിറഞ്ഞ പഠന വഴികളിൽ സേതുരാമൻ അന്വേഷിച്ചത് അറിവിനെയാണ്. പുസ്തകങ്ങളും അധ്യാപകരും അറിവിന്റെ അനന്തതീരങ്ങളിലേക്ക് സേതുരാമനെ കൈപിടിച്ചു കൊണ്ടുപോയി. 2000 സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ ഒരു പടി കടന്നെങ്കിലും മെയിനിൽ കര പറ്റിയില്ല. അടുത്ത വർഷം 2 കടന്ന് ഇന്റർവ്യൂ വരെ എത്തിയെങ്കിലും പച്ച തൊട്ടില്ല. എന്നിട്ടും ആത്മവിശ്വാസത്തിൽ ഒരു ചുവട് പോലും പിന്നോട്ടു പോയില്ല. 2002 നേരെ തിരിച്ചായി. പ്രിലിമിനറി ജയിച്ചു, മെയിൻ കിട്ടിയില്ല. പക്ഷേ തൊട്ടടുത്ത വർഷം വിജയം സേതുരാമനൊപ്പമായിരുന്നു. ദേശീയ തലത്തിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ സേതുരാമന്റെ റാങ്ക് 322, പട്ടികജാതി വിഭാഗത്തിൽ 23. മലപ്പുറം SP ആയിട്ടായിരുന്നു സേതുരാമന്റെ ആദ്യ നിയമനം. തുടർന്ന് പ്രൊമോഷൻ ആയതോടെ അഡ്മിനിസ്ട്രേഷൻ DIG ആയി. പിന്നീട് പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പലായി. 2 കണ്ണൂർ റേഞ്ച് DIG ആയി പ്രവർത്തിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വരച്ചു കാട്ടുന്ന മലയാളത്തിന്റെ ഭാവി, മലയാളി ഒരു ജനിതക വായന എന്നീ ഗ്രന്ഥങ്ങളും സേതുരാമൻ രചിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ ഭാവി എന്ന ഗവേഷണ ഗ്രന്ഥം മലയാള ഭാഷയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നതാണ്. ഇത് മലയാളത്തോടുള്ള ആത്മാർത്ഥതയുടെ, സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. മലയാളത്തിന്റെ ഭാവി പറയുന്ന മറ്റൊരു ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ് സേതുരാമൻ ഇപ്പോൾ. തൃശൂർ സ്വദേശിയായ ഡോക്ടർ ഷീന പി കൊച്ചുമോനാണ് ഭാര്യ. ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ ഷീനയും മക്കളായ സിദ്ധാർത്ഥ്, ശ്യാം എന്നിവരും സേതുരാമന്റെ മാതാപിതാക്കളും ഇപ്പോൾ കണ്ണൂരിൽ ഒപ്പമുണ്ട്. സഹോദരി അനിത ചെന്നൈയിൽ കുടുംബസമേതം താമസിക്കുന്നു. ഡൽഹി വംശഹത്യയുടെ ഇരകളിലൊന്നായ ഇമ്രാനെ ചേർത്ത് പിടിച്ച് 5 മുമ്പ് സേതുരാമൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: നിന്റെ ഭൂമി ആരുടെയും ദാനമല്ല, നീയും നിന്റെ എണ്ണമറ്റവരും തലമുറകളും ഈ ഭൂമിയിൽ അന്തസ്സോടെ, അഭിമാനത്തോടെ, പൂർണ്ണ അവകാശത്തോടെ പാർക്കും. 3 രാജമല ദുരന്ത ഭൂമിയിൽ ഇനിയും ജീവിതം കിളിർത്തു വരും. ഒരു മരണത്തിനും ജീവന്റെ കൊളുന്ത് ഇറുത്തുകൊണ്ടുപോകാൻ കഴിയില്ലെന്ന് സേതുരാമൻ വിശ്വസിക്കുന്നു.